Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
പക്ഷേ എപ്പോഴാണോ ആ ഏകീഭവനം സംഭവിക്കുന്നത്, അതാണ് ശരിക്കുള്ള സുഷുപ്തി. മറ്റുള്ളതൊന്നും സുഷുപ്തിയല്ല. സുഷുപ്തിയിലേക്ക് സഞ്ചരിക്കുന്ന ജീവൻ അവിടെ എത്താൻ കഴിയുന്നില്ല, തിരിച്ചു മടങ്ങും. അപ്പോൾ ആ സഞ്ചാരത്തിൽ ക്ലേശവും സുഖമൊക്കെ ഉണ്ടായേക്കാം. അതെല്ലാം വീണ്ടും ജാഗ്രതയിൽ പറയാം. പക്ഷേ ശരിയായ സുഷുപ്തിയിൽ എന്താണ് അനുഭവിക്കുന്നവനില്ല, ക്ലേശങ്ങളില്ല, സുഖമോ ദുഃഖമോ ഇല്ല. കേവലം അത് പരമാനന്ദ സ്വരൂപം, സദാനന്ദ സ്വരൂപം, സച്ചിസ്വരൂപം, സത്സ്വരൂപം, അങ്ങനെ പറയും. ഇവിടെ അനുഭവിക്കുന്നവനും അനുഭവമൊന്നുമില്ല. ഇതാണ് പരമാർത്ഥ നില എന്നാണ് ഇവിടെ പറയുന്നത്. അതിച്ഛന്ത അവിടെ ഈ ജാഗ്രത്തിൽ ഒന്നിനോട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് ഉണർന്നതിന് ശേഷം എന്തെങ്കിലും അറിവിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്, അറിവില്ലായ്മ. അറിയുന്നവനോട് ഉണ്ടായിരുന്നില്ല, അതാ പറയുന്നത്. ഒന്നും അറിഞ്ഞില്ല, അറിയാൻ അറിയുന്നവൻ വേണ്ടയില്ല. അതില്ലാത്തതുകൊണ്ട് എന്തായിരുന്നു, അവിടെ താൻ മാത്രം ശേഷിച്ചു, സ്വച്ഛമായിരുന്നു, ശാന്തമായിരുന്നു, ആനന്ദമായിരുന്നു എന്ന് പറയുന്നു. അല്ല, നമ്മൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു ആനന്ദത്തെ സ്മരിക്കുന്നത് പോലെ സ്മരിക്കുന്നോ? ഇല്ല. പാൽപ്പായസം കുടിച്ചാൽ കിട്ടുന്ന സന്തോഷം കുറച്ചു കഴിഞ്ഞാൽ സ്മരിക്കാം, ഓർക്കാം അത്ര സന്തോഷമായിരുന്നു. സിനിമ കാണുന്ന സന്തോഷം കുറച്ചു കഴിഞ്ഞ് ഓർക്കാം. അപ്പോ ദർശന സ്പർശന ശ്രവണങ്ങളിലൂടെ ഉണ്ടാകുന്ന ആനന്ദത്തെ കുറച്ചു കഴിഞ്ഞ് നമുക്ക് സ്മരിക്കാം. ആ ഇന്ന ഇതുകൊണ്ട് ഇത്രമാത്രം ആനന്ദത്തെ ഞാൻ അനുഭവിച്ചു, അതുപോലെ ഇന്ന ഹേതു കൊണ്ട് ഇത്രമാത്രം ആനന്ദത്തെ ഞാൻ അനുഭവിച്ചു എന്ന് നമുക്ക് സ്മരിക്കാൻ കഴിയും. അങ്ങനെ ഒരു സ്മരണയില്ല. പിന്നെ എന്താണ് അവിടെ ആ ജീവഭാവം നശിച്ചത്, ശേഷിച്ചെന്തോ അതിനെ ജാഗ്രത്തിൽ പറയുന്നു, അത് ആനന്ദമാണ്. അത് ജാഗ്രത്തിന് അതിനെ കുറിച്ച് പറയാം. അത് സത്താണ്, ചിത്താണ്, ആനന്ദമാണ് എന്ന് ജാഗ്രത്തിലും പറയാം. അതുപോലെയുള്ള വിശേഷിച്ചൊന്നും. അതുകൊണ്ട് സുഷുപ്തിയിൽ അനുഭവമില്ല. അനുഭവ അതീതമാണ് സുഷുപ്തി. അതാണ് പറയുന്നത്, യത്തോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസ്സാ സഹ. മനസ്സവിടെ എത്തുന്നില്ല, വാക്കെത്തുന്നില്ല എന്നെല്ലാം പറയുന്നതാണ്. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യമാണ്, നിർനിമിത്തമായി സംഭവിക്കുന്ന കാര്യമാണ് സുഷുപ്തി എന്ന് പറയുന്നത്. കൃത്രിമമായി എന്തെങ്കിലും സംഭവിച്ചുറങ്ങുന്നത് സുഷുപ്തിയല്ല, അതിനു കൂടെ പറയുന്നു. കാരണം അതിന് നിമിത്തങ്ങളുണ്ട്, നമ്മളെ ബോധം കെടുത്തുന്നു എന്നിരിക്കട്ടെ. എന്തെങ്കിലും അത് തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ തടയുകയോ മന്ദീഭവിപ്പിക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. അവിടെ നിന്ന് സുഷുപ്തി സംഭവിക്കില്ല, മൂർച്ഛ എന്ന് പറയാൻ. സുഷുപ്തിക്ക് സമം, പക്ഷെ സുഷുപ്തിയല്ല. എന്തുകൊണ്ടവിടെ ആ ജീവൻ സ്വയം, ആ ഏകീഭവൻ അവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ മയക്കിയാൽ ചിലപ്പോൾ മയങ്ങുന്നവർക്കുള്ളിൽ ഓർമ്മ കാണും, മയങ്ങുന്നവർ പുറമെയുള്ള കാര്യങ്ങൾ അറിയും. പലതരത്തിലാണ് മയക്കം, നേറ്റക്കുറച്ചിലുണ്ട്. അതൊന്നും ഇവിടെ പറയുന്ന സഹജമായ സുഷുപ്തിയല്ല, അതിന് നിമിത്തങ്ങളുണ്ട്, നിർനിമിത്തമാണ്. അത് ഏഷപരമാനന്ദ. അതുകൊണ്ട് സുഷുപ്തിയിൽ ഞാൻ ഏകീഭവനത്തെ അനുഭവിച്ചു അല്ലെങ്കിൽ ആനന്ദത്തെ അനുഭവിച്ചു എന്നൊക്കെ പറയുന്നത് അബദ്ധത്തിൽ പറയുന്നതാണ്. സുഷുപ്ത ഏവാസം ദേവതാരൂപം ജീവത്വ വിനിർമുക്തം ദർശയിഷ്യാമി. അതാണ് ഇവിടെ പറയുന്നത്. സുഷുപ്തിയിൽ സ്വം ദേവതാരൂപം, ദേവത എന്ന് പറയുന്ന സത്തിനെയാണ് ഇവിടെ ദേവത എന്ന് പറഞ്ഞു വരുന്നത്. ആ സത്സ്വരൂപം എങ്ങനെ ജീവത്വ വിനർമുക്തം, ഇവിടെ ജീവത്വമില്ല, ജീവനേ ഇല്ല, ജീവഭാവമില്ല. അതുകൊണ്ടാണ് പറഞ്ഞ അനുഭവം ഇല്ലാന്ന്. അതുകൊണ്ടാണ് ബ്രഹ്മാനുഭവം അല്ലെങ്കിൽ ആത്മജ്ഞാനം എന്നെല്ലാം പറയുന്നത് ജാഗ്രതയിലേ സംഭവിക്കും, സുഷുപ്തി സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാണ്. എന്തുകൊണ്ട് ജാഗ്രത സംഭവിക്കുന്നു എന്ന് പറയുന്നത്? കാരണം ജാഗ്രത ആ ജീവഭാവമുണ്ട്. ജാഗ്രതയിൽ ജീവഭാവത്തിലിരുന്നു കൊണ്ട് ഏത് ജ്ഞാനത്തെയും നേടാം, ലൗകിക ജ്ഞാനോ അലൗകിക ജ്ഞാനോ യൗകിക ജ്ഞാനമോ എന്ത് ജ്ഞാനത്തെ വേണോ നേടാം, ബ്രഹ്മജ്ഞാനവും നേടാം. അങ്ങനെയുള്ളവരാണ് ബ്രഹ്മജ്ഞാനികളെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാവരെയും ബ്രഹ്മജ്ഞാനി എന്ന് പറയാൻ കഴിയാത്തത്. എന്തുകൊണ്ട്? എല്ലാവരും ബ്രഹ്മം തന്നെ, പോരാത്തതിന് എല്ലാവരും ആ ബ്രഹ്മത്തോട് ഏകീഭവിക്കുന്നുണ്ട് ജാഗ്രത സ്വപ്നങ്ങളോട്. എന്നിട്ടും ആരെയും നമുക്ക് ബ്രഹ്മജ്ഞാനി എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അവർക്ക് ജാഗ്രതയിൽ ബ്രഹ്മജ്ഞാനമില്ല. ജാഗ്രതയിൽ ആണ് അത് സംഭവിക്കേണ്ടത്. ജാഗ്രതയിൽ ജീവത്വമുണ്ട്, അപ്പൊ അനുഭവമുണ്ട്. അപ്പൊ ബ്രഹ്മത്തിന്റെ അനുഭവം ഉണ്ടാകാം. അത് ഏത് തരത്തിലായിരിക്കും, അത് പൂർണ്ണമാണോ അപൂർണമാണോ, അതൊക്കെ രണ്ടാമത് വരുന്ന വിഷയം. പക്ഷെ ഏത് ജ്ഞാനത്തെയും അവിടെ ഒരാൾക്ക് അനുഭവപ്പെടാം, അവകാശപ്പെടാം. ഇങ്ങനെയൊരു ജ്ഞാനമുണ്ട്. സുഷുപ്തിയിലത് സാധ്യമല്ല. എന്തുകൊണ്ട്? അത് പരമാർത്ഥമാണ്. അവിടെ മനസ്സും വാക്കും ഒന്നും എത്തത്തില്ല, അനുഭവിക്കത്തുമില്ല, അനുഭവിക്കാനാണില്ല. സുഷുപ്തി അനുഭവമല്ല, മറിച്ച് അത് അനുഭവ സ്വരൂപമാണ്. രണ്ടുമുള്ള വ്യത്യാസം മനസ്സിലാക്കും. അത് അനുഭവ വിഷയമാണെന്ന് പറയുമ്പോൾ അവിടെ ത്രിപുടി വരും, അല്ലെങ്കിൽ ഞാൻ അനുഭവിക്കുന്നവനും അനുഭവ വിഷയവും വരും. അവിടെ അതല്ല, കേവലമായ അനുഭവം എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ കേവലമായ സത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ കേവലമായ ആനന്ദം എന്ന് പറയാം. അവിടെ അനുഭവിക്കാനാളില്ല. അപ്പൊ സുഷുപ്തിയിലെ പോലെ ജാഗ്രതയിൽ അനുഭവിക്കുന്നതാണ് ബ്രഹ്മജ്ഞാനം എന്നൊന്നും പറയരുത്. അതൊന്നും ശരിയാകത്തില്ല. എന്തുകൊണ്ട്? സുഷുപ്തിയിൽ അനുഭവമില്ല, പിന്നെ സുഷുപ്തി പോലെ എങ്ങനെ അനുഭവിക്കാണ്? അതല്ല, സുഷുപ്തിയിൽ കേവലം ജ്ഞാനത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയരുത്. എന്തുകൊണ്ട്? സുഷുപ്തിയിൽ അനുഭവിക്കുന്നവനില്ലാത്തവ പിന്നെ ഏത് ജ്ഞാനത്തെ ആരനുഭവിക്കാൻ? അപ്പൊ അത്തരം കൽപ്പനകളെല്ലാം അസംബന്ധമാണ്. എന്തുകൊണ്ട്? ജീവത്വം നിർമുക്തം ഇവിടെ പറയുന്നു. അവിടെ ജീവത്വമില്ല, ഈ അനുഭവിക്കുന്നവന് അതില്ല എന്നർത്ഥം. ജാഗ്രതയിൽ ഇതൊക്കെ സംഭവിക്കും. ജാഗ്രതയിൽ ഒരാൾക്ക് അഹം ബ്രഹ്മ എന്നൊക്കെയുള്ള ജ്ഞാനം ജാഗ്രതയിലുണ്ടാകും. എന്തുകൊണ്ട്? അവിടെ ജീവനുണ്ട്, ആ അനുഭവം ഉണ്ടാകുന്ന ജീവനാണ്, സത്തിനല്ല എന്ന ജീവനുണ്ടാകുന്നു. അതുകൊണ്ട് പറയുന്നു, എന്താണ് ആ ജീവത്വം വിനർമുക്തമായി. എന്നിട്ടാണ് നമ്മളിത് ആലോചിക്കാൻ പറയുന്നു, ആ സുഷുപ്തി ഞാൻ വലിയ ആനന്ദത്തെ അനുഭവിച്ചു എന്നെല്ലാം പറയും. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും, പിന്നെ ആനന്ദത്തെ അനുഭവിച്ചു. ഇത് തന്നെ പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പിന്നെ അങ്ങനെ ആനന്ദത്തെ അനുഭവിക്കും. അപ്പൊ രണ്ടും പരസ്പര വിരുദ്ധമല്ലേ? ഒരാൾ പറയുന്നു, ഞാൻ ഒന്നിനെയും കണ്ടില്ല പക്ഷെ ആനയെ കണ്ടു എന്ന് പറഞ്ഞാൽ പറയുന്നതിലെന്താ യുക്തിയുള്ളത്? എന്തെങ്കിലും യുക്തിയുണ്ടോ? പറയുന്നത് വിരുദ്ധമായ കാര്യമല്ലേ? അപ്പോൾ അതിന്റെ താല്പര്യം എന്താണ്? നകിഞ്ചിത് അവേദിഷം ഒന്നും പറഞ്ഞില്ല, ഹിന്ദുഹം സുഖം അസ്വാപ്സം, പക്ഷെ വളരെ സുഖമായിട്ട് ഉറങ്ങി. അതിന്റെ താല്പര്യം എന്താണ്? അത് പരസ്പര വിരുദ്ധമായ കാര്യമല്ല. അവിടെ ആ ജീവത്വത്തിന്റെ നാശത്തെയാണ് പറയുന്നത്, ജാഗ്രത സ്വപ്നങ്ങളുടെ അഭാവത്തെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഭാഷ്യകാരം പറയുന്നത്, അവിടെ അല്ലാതെ ജീവന്റെ ഏകീഭവനത്തെ അംഗീകരിക്കുന്നില്ല ഒരിടത്തും എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഈ ജാഗ്രതയിൽ ഒരാൾ പറയുകയാണ്, ആ ജാഗ്രതയിൽ എനിക്ക് ബ്രഹ്മജ്ഞാനം ഉണ്ടായി, അപ്പോ ജീവ പരമാത്മ ഏകീഭവനം സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ജാഗ്രതല്ല. അങ്ങനെ ഏകീഭവനം സംഭവിച്ചു. എന്തുകൊണ്ട് ഏകീഭവനം സംഭവിച്ചത് നമുക്കറിയാം. അതാണ് അതിനെ നമ്മൾ സുഷുപ്തി എന്ന് വിളിക്കുന്നത്. അപ്പൊ ജാഗ്രത്തിൽ ഏകീഭവനം എന്ന് പറയുന്നത് കേവലം ഭാനമാണ്. അത് ഭാനം പ്രതീതി, അങ്ങനെ സംഭവിക്കാം. ഏകീഭവൻ അങ്ങനെ ഒരു പ്രതീതി ഉണ്ടാകാം. അഹം ബ്രഹ്മേതി അദ്ഭാനം തത്തുരീയം ഇതി ശംസ്യത്തെ. അത് തുരീയ ഭാനം എന്ന് പറയും. അത് മറ്റ് ലൗകികമായ ഭാനങ്ങളെക്കാളും വിശേഷപ്പെട്ടത് എന്നേ ഉള്ളൂ. പക്ഷെ പരമാർത്ഥത്തിലുള്ള ഏകീഭവനം സംഭവിച്ചാൽ പിന്നെ അവിടെ ഭാനമില്ല, അത് സുഷുപ്തി. അവിടെ അനുഭവമില്ല. അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഇത് അനുഭവാതീതം എന്ന് പറയുന്നത്. അനുഭവാതീതം എന്ന് പറയുന്നത് സുഷുപ്തിയാണ് പറയുന്നത്. ജാഗ്രത്തിൽ അനുഭവം വന്നാൽ അതിന് പരിമിതി ഉണ്ടാകും. നിങ്ങൾക്ക് കേവലം ഒരു ഭാനമായിട്ടേ നിൽക്കത്തുള്ളൂ. അത് പരമാർത്ഥമാണ്. പരമാർത്ഥ സുഷുപ്തി മാത്രം, സത് മാത്രം. അതുകൊണ്ടാണ് ഈ സാങ്കേതികമായി ആത്മജ്ഞാനത്തെക്കുറിച്ച് പറയും ആത്മജ്ഞാനം ഉണ്ടാകുന്നു, പിന്നെ അത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, പിന്നെ സ്വയം ജ്ഞാനം നശിക്കുന്നു, പിന്നെ കേവലം ആത്മാവശേഷിക്കുന്നു എന്നെല്ലാം പറയുന്നത് ആ അർത്ഥത്തിലാണ്. അപ്പൊ ആത്മജ്ഞാനത്തെ പരമാർത്ഥമെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ സുഷുപ്തിയിൽ ആത്മജ്ഞാനം ഇല്ല, അങ്ങനെ ധരിക്കരുത്. എല്ലാവരും സുഷുപ്തിയിൽ ആത്മജ്ഞാനികളാകുന്നു, പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെയും ധരിക്കരുത്. സുഷുപ്തിയിൽ ആരും ആത്മജ്ഞാനിയാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എല്ലാവരും മുക്തന്മാരായിരുന്നില്ല, ആർക്കും സംസാരാനുഭവം ഉണ്ടാകത്തില്ല, അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അത് സ്വരൂപസ്ഥിതി, സഹജസ്ഥിതിയെ കുറിച്ച് പറയുന്നു. അതാണ് അതിന്റെ വാസ്തവസ്ഥിതി. പക്ഷെ ആത്മജ്ഞാനമായിട്ട് ബന്ധമൊന്നുമില്ല. ആത്മജ്ഞാനം സുഷുപ്തിയിൽ അനുഭവിക്കാൻ അവിടെ ആത്മജ്ഞാനി ഇല്ലല്ലോ, അജ്ഞാനിയില്ല, ജ്ഞാനിയില്ല, രണ്ടുമല്ലാത്ത സ്ഥിതിയാണ് സുഷുപ്തി. ജാഗ്രതത്തിലുണ്ട് ജ്ഞാനിയുണ്ട് അജ്ഞാനിയുണ്ട്. ജാഗ്രതത്തിൽ ശ്രവണ മനനങ്ങളൊക്കെ ചെയ്ത് അതിന്റെ സാധനങ്ങളൊക്കെ ചെയ്യുന്നവന് ആത്മജ്ഞാനം ഉണ്ടാകും, ആത്മബോധം ഉണ്ടാകും. അതുണ്ടാകുന്നത് ആ ജീവനാണ്. അത് അയാൾ അതുകൊണ്ട് അയാൾ മുക്തനായിത്തീരുന്നു. സുഷുപ്തി കൊണ്ട് ആരും മുക്തരാകുന്നില്ല. സുഷുപ്തിയിൽ ആത്മാവ് സ്വയം മുക്തനായിരിക്കുന്നു. ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും എങ്ങനെയാണോ അവൻ മുക്തനായിരിക്കുന്നത് അതുപോലെ. പക്ഷെ ഒരു വ്യത്യാസം മാത്രം, ജാഗ്രത സ്വപ്നങ്ങളില്ലാതെ മുക്തനായിരിക്കുന്നു. പരമാർത്ഥത്തിൽ ജാഗ്രത സ്വപ്നങ്ങളോടുകൂടി തന്നെ ത്രികാലത്തിനും ആത്മാവ് മുക്തനായിരിക്കുന്നു. ഇനി അതിൽ വിശേഷിച്ച് ജാഗ്രത ഒരുവൻ സാധന ചെയ്താൽ ജാഗ്രത്തിൽ ഒരാൾ മുക്തനായിത്തീരുന്നു. ആ ജാഗ്രതയിലെ മുക്തി എന്ന് പറയുന്നത് അതല്ല, അനുഭവ വിഷയമാണ്. സ്വസംവേദ്യത്വ അനുഭവവിഷയത്വ അതെന്നെല്ലാം പറയുന്നു. ജാഗ്രതയിലെ മുക്തി അനുഭവ വിഷയമാണ്, ജാഗ്രതയിലെ ജ്ഞാനം അനുഭവ വിഷയമാണ്. പക്ഷെ സുഷുപ്തി അനുഭവ വിഷയമാണ്, ഏകീഭവനം അനുഭവ വിഷയമല്ല. അത് കേവലമായ അവസ്ഥ, അതിനെ വാക്കുകൊണ്ട് വർണ്ണിക്കാൻ വയ്യ. എന്തിന്? സമാധി എന്ന് പറയുന്നത് ഒരവസ്ഥയാണ് മനസ്സിൽ. അങ്ങനെ ഒരവസ്ഥയെ പോലും വാക്കുകൊണ്ട് വർണ്ണിക്കാൻ വയ്യ. പിന്നെ കേവലമായ ആത്മസ്ഥിതി എങ്ങനെ വർണ്ണിക്കും? അത് സാധ്യമല്ല. അതുകൊണ്ട് സുഷുപ്ത ഏവസ്വം ദേവതാസ്വരൂപം, ആ സുഷുപ്തിയിൽ അവിടെ മാത്രം ആ ഏകീഭവനം ദേവതാസ്വരൂപം ജീവത്വ വിനിർമുക്തം, അവിടെ ജീവഭാവമില്ലാതെ ദർശയിഷ്യാമി, അത് കാണിക്കാം. ഇത്യാഹ സ്വപ്നാന്തം മേ മമ നിഗതതോ, അതാണ് ഞാൻ ഈ പറയുന്നതിൽ നിന്നും ഹേ സ്വമ്യ വിജാനീഹി വിസ്പഷ്ടം അവധാര്യ. ഇതിനെ നീ വിജാനീഹി അറിയുമെന്നല്ല പറയുന്നു, പറഞ്ഞല്ലോ അറിവ് സർവർക്കുണ്ട്. സർവരും അനുഭവശാലികളാണ്. പ്രപഞ്ചാനുഭവമല്ല, ആത്മാനുഭവം. ആ പാലവൃദ്ധം ബുദ്ധിയുള്ള എല്ലാ ജീവികളും ആത്മാനുഭവത്തിലാണ്. പക്ഷെ എന്താണ് അത്? വിസ്പഷ്ടം അവധാര, വിസ്പഷ്ടമായ ആ ജ്ഞാനം അവിടെയില്ല. അതാ തകരാറ്. പിന്നെന്താ അവിടെ തകരാറ് സംഭവിച്ചിരിക്കുന്നത്? ആത്മാനുഭവത്തെ, സർവജീവികളും സ്ഫുരിക്കുന്ന ആത്മാനുഭവത്തെ അജ്ഞാന സംശയ വിപര്യങ്ങൾ വന്ന് ബാധിക്കുന്നു, മറയ്ക്കുന്നു, വിപരീതമാക്കുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു. അല്ലെങ്കിൽ സ്വതയാണെങ്കിലോ അത് ആത്മാനുഭവത്തിൽ തന്നെ, ആത്മാനുഭവത്തിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ പറ്റത്തില്ല. പ്രകാശത്തിൽ നിന്ന് മാറി നിൽക്കാൻ വയ്യ. സർവത്ര പ്രകാശമാണെങ്കിൽ എങ്ങനെ മാറി നിൽക്കും? ഇരുളുള്ള ഒരു ഇടമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ മാറി നിൽക്കുന്നു? അതുപോലെ ആത്മസ്ഫുരണത്തിലാണ് ജാഗ്രത സ്വപ്ന സൃഷ്ടികളെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ആർക്കും മാറാൻ സാധ്യമല്ല, അറിവിൽ നിന്ന് മാറാൻ സാധ്യമല്ല. പക്ഷെ അതിനെ ആവരണം ചെയ്യും. അതുകൊണ്ട് പറയുന്നു വിസ്പഷ്ടം, അതിനെ കൂടെ മാറ്റണം, അത് ജാഗ്രത മാറണം. വിസ്പഷ്ടം സ്പഷ്ടമാക്കി അതിനെ നിശ്ചയിക്കുക. ഇവിടെ ഈ ഉണർന്നിരിക്കുമ്പോൾ ഈ ബോധത്തെ ഗ്രഹിച്ചിരിക്കുന്ന അജ്ഞാന സംശയ വിപര്യ ദോഷങ്ങൾ അതിവിടെ മാറ്റുന്നു. അപ്പോൾ ഈ അജ്ഞാന സംശയ വിപര്യങ്ങൾ കൂടാതെ ഈ ആത്മബോധം പ്രകാശിക്കുമ്പോൾ അതിനെ പറയുന്നു ആത്മാനുഭവം എന്ന് പറയുന്നു. അത് ജാഗ്രത കഥാ സ്വപ്നാന്തോ ഭവതീപ്പിച്ചത് എപ്പോഴാണോ, പക്ഷെ എപ്പോഴാണ് ആ ഏകീഭവനം സംഭവിക്കുന്നത്? അത് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എത്ര യസ്മിൻ കാലേ ഏതെന്നാമ ഭവതി പുരുഷസ്യ സ്വപ്സ്യത, ഉറങ്ങുന്നവനെ കുറിച്ച് പറയുന്നു സ്വപിതി എന്ന് പറയുന്നു. എന്നൊരു പേരാണത്, പ്രസിദ്ധം ഹി ലോകേ സ്വപിതി, സർവർക്കും അറിയാം സ്വപിതി എന്ന് പറയുന്ന പേര്. എന്താ എല്ലാവരും അറിയുന്നുണ്ട്, നമ്മളൊന്നും ഇതുവരെ അറിഞ്ഞില്ലല്ലോ സ്വപിതി എന്ന് പറയുന്ന പേര്. സംസ്കൃതം അറിയാവുന്നവർക്കെല്ലാം അറിയാമായിരുന്നു മുമ്പ്. ഉറക്കം, ഉണർവ്, സ്വപ്നം എന്നൊക്കെ പഴയകാലത്ത് സംസ്കൃതത്തിൽ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവർ പറഞ്ഞിരുന്നു സ്വപിതി, ഉറങ്ങുന്നവനെ കുറിച്ച് പറഞ്ഞിരുന്നു സ്വപിതി. അതുകൊണ്ടാണ് പറഞ്ഞത് ലോകേ പ്രസിദ്ധം, വേദം പഠിക്കാതെ തന്നെ, വേദാന്തം വിചാരം ചെയ്യാതെ തന്നെ എല്ലാവരും പറഞ്ഞിരുന്ന ഒരു പേരാണ്. നമ്മളിപ്പോൾ പറയുന്ന പോലെ ഉറക്കം, ഉറങ്ങിയവൻ, ഉറങ്ങുന്നവൻ എന്നെല്ലാം പറയുന്ന പോലെ അതിന് പകരം ഉപയോഗിക്കുന്ന പേരാണ് സുപിതി. ഗുണം ചെയ്ത നാമൈത്യാഹ, ആ നാമം മുഖ്യമല്ല. യഥാ സുപിതി തിച്ചതേ പ്രശസ്ത തസ്മിൻ കാലേ സദാ സബ് ശബ്ദവാച്യാ പ്രകൃതയാ ദേവതയാ സമ്പന്നോ ഭവതി സംഗത ഏകീഭൂതോ ഭവതി. വ്യക്തമായി പറയുന്നു യഥാ സുപിതി തിച്ചതേ പുരുഷസ്തത തസ്മിൻ കാലേ, അപ്പോൾ സദാ സബ് ശബ്ദവാച്യയാ, സത്ശബ്ദത്തിന്റെ അർത്ഥം എന്നുവെച്ചാൽ സത് എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒന്ന്, നമ്മൾ തന്നെ അസത്തെന്ന് നിഷേധിക്കാൻ കഴിയാതിരിക്കുന്ന ഒന്ന്, അഹമസ്മി എന്നുള്ള അനുഭവത്തെ അഹം നാസ്മി എന്ന് നിഷേധിക്കാൻ കഴിയാതിരിക്കുന്ന ഒന്ന്, സത്ശബ്ദവാച്യ. അത് നമ്മൾ അറിയുന്നുണ്ട് ആ സത്ത്, താൻ സത്താണെന്ന് ഓരോരുത്തരും അറിയുന്നുണ്ട്. പ്രകൃതയ ദേവതയ, ഇവിടെ സദൈവ സൗമ്യ എന്ന് തുടങ്ങി ചർച്ച ചെയ്യുന്ന ആ സത്ത്. സമ്പന്നോ ഭൂതി, സമ്പന്നനാകുന്നു. സം പദ്ധതി, അതാണ് സമ്പന്ന, പതിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് പന്ന എന്ന് പറയുന്നത്. സംഗതനാകുന്നു എന്ന് വെച്ചാൽ എന്താണ്, ഏകീഭൂതോ ഭവതി, ഏകനാകുന്നു, രണ്ടായി നിൽക്കുന്നില്ല, ബ്രഹ്മം വേറെ ജീവൻ വേറെ അങ്ങനെ നിൽക്കുന്നില്ല. ഞാനും ബ്രഹ്മവും ഒന്ന് തന്നെ, അങ്ങനെ ഒരു അനുഭവത്തോടുകൂടി നിൽക്കുന്നില്ല, ഒന്നുമില്ല, ഒന്നായി തന്നെ ഇരിക്കുന്നു. അവിടെ പിന്നെ ഇവിടെ അനുഭവം സുഷുതിയിൽ അത് മാത്രമായിരിക്കുന്നു. അത് കൊണ്ട് ഉറങ്ങുന്നതിനുള്ള ഗുളിക കഴിച്ച് ഉറങ്ങിക്കഴിഞ്ഞാൽ ഏകീഭൂതനാകുമെന്ന് അങ്ങനെ ചെയ്യാം എന്നൊന്നും ആരും കരുതരുത്. അവിടെയൊന്നും സംഭവിക്കത്തില്ല. ബുദ്ധിയെ കേടാക്കാവുന്നേ ഉള്ളൂ, തലച്ചോറിനെ തകരാറാക്കാവുന്നേ ഉള്ളൂ. അവനൊക്കെ ഏകീഭൂതനാകുന്നതിന് തലക്കിട്ടൊരു തട്ട് കൊടുത്താൽ ഏകീഭൂതനാണ്. അവിടെ എല്ലാം മൂർച്ചയിലേക്ക് പോകും. മൂർച്ചയും സുഷുപ്തിയും രണ്ടും രണ്ടാണ്. കൃത്രിമമായി നമ്മൾ ചെയ്യുന്നതെല്ലാം മൂർച്ച. അങ്ങനെ പറയുന്നു അർദ്ധ സുഷുപ്തി. ഈ ഭാഷകാരം പറയും സുഷുപ്തി പോലെ ഒരവസ്ഥ. തെറ്റിദ്ധരിക്കരുത്. ഉറക്കമാണ് പരമാർത്ഥം എന്ന് പറഞ്ഞു, അതുകൊണ്ട് എന്റെ എല്ലാ ആത്മീയതയും പോയി നിന്നും ആരും ധരിക്കരുത്. ഉറങ്ങാൻ പറയുകയാണ് എന്നല്ല, അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. എന്തുകൊണ്ട്? അവിടെ സുഷുപ്തിയിലെത്തുന്നില്ല, സഞ്ചരിക്കുന്നു. കാരണം വ്യക്തമായ തെളിവുണ്ട്. ഇപ്പൊ ഇവിടെ ഇരുന്ന് എത്രയോ പേര് ഉറങ്ങുന്നു, പക്ഷെ അവരിതൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്. പിന്നെ മിക്കവാറും പേര് ഇത് കേൾക്കുന്നുണ്ട്, ഉറങ്ങുന്നുണ്ട് ഒരു മയക്കത്തിൽ. അത് ഉറക്കമാണ്, അല്ല അവിടെ ഏകീഭവനം സംഭവിക്കുന്നില്ല. അത് ഏകീഭവനം എപ്പോ എങ്ങനെ സംഭവിക്കും നമുക്ക് പറയാൻ പോയി. ചില ഭാഗ്യവാന്മാർക്ക് ഇപ്പോഴും അത് സംഭവിക്കും, അപൂർവം പേർക്ക്. എല്ലാവർക്കും അത് സംഭവിക്കത്തില്ല. അത് നിർനിമിത്തം, നിർനിമിത്തമായി സംഭവിക്കുന്ന കാര്യമാണ്. ആ ഏകീഭവനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മയക്കത്തെയോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. സമ്പന്നോ ഭൂതി സംഗത ഏകീഭൂതോ ഭൂതി.